Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരേ മൃത്തിനെ തന്നെ നമ്മൾ അതിന്റെ ആകൃതിക്കനുസരിച്ച് ഭേദത്തെ കൽപ്പിക്കുന്നു. ആകൃതി കൊണ്ടാണ് ഭേദത്തെ കൽപ്പിക്കുന്നത്. പക്ഷെ ആകൃതിയും ഭേദത്തെ കൽപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആകൃതിയും അമൃത് തന്നെ. ജഗത മാ എന്ന് പറയുന്നതിന്റെ താല്പര്യം അവിടെ മനസ്സിലാവും. എല്ലാ പാത്രങ്ങളും മൃത്ത് തന്നെ. ഇത് മൃദൃഷ്ടാന്തത്തിൽ സ്പഷ്ടമാണെങ്കിൽ ഇവിടെ പറയുന്ന സത് സംബന്ധിക്കുന്നത് സ്പഷ്ടമാണ്. എന്താണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ സത് ആസീത് ആസീത് സദേവ. ഇവിടെ നമുക്കൊരു ദൃഷ്ടാന്തത്തിൽ ഒരു കാര്യം മാത്രമേ പറ്റൂ. ഒരു മണ്ണ്, ആ മണ്ണിൽ നിന്നുണ്ടാക്കിയ മൺപാത്രങ്ങൾ, അവിടെ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തം പ്രവർത്തിക്കുന്നു. കാരണം എന്തുകൊണ്ട്? മണ്ണിൽ നിന്ന് മൺപാത്രമേ ഉണ്ടാകുന്നുള്ളൂ, മറ്റൊന്നും അതിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം ഉണ്ടാകുന്ന ഈ പ്രപഞ്ച കാരണത്തിൽ ആയ സത്ത്, ആ സത്തിൽ നിന്ന് നാമരൂപാത്മകമായി ഇതെല്ലാം ഉണ്ടായി. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം തുടങ്ങി സർവ്വതും അതിൽ നിന്നുണ്ടായി. അങ്ങനെ ഉണ്ടായിരിക്കുന്ന സർവ്വതും അത് തന്നെയാണ്. ഇതേ ദൃഷ്ടാന്തമനുസരിച്ച് സദേവ, അതുകൊണ്ടാണ് പറഞ്ഞത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞു. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയുന്നത് ഇത് ഉണ്ടാകുന്നതിന് മുമ്പാണോ? അല്ല. മണ്ണ് മണ്ണായിരിക്കുന്നത് അത് പാത്രങ്ങളായി മാറുന്നതിന് മുമ്പ് മാത്രമാണോ? അല്ല. പാത്രങ്ങളായാലും അത് മണ്ണ് തന്നെ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. പാത്രമാകുന്നതിന് മുമ്പും മണ്ണായിരുന്നു, പാത്രമായതിനു ശേഷവും അത് മണ്ണ് തന്നെ. ഭാഷകാരൻ പറയും, ഇതം വൃത്തി കാലേവി സദേവ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഇത്, ഇത് സർവവും എന്താണ്? ഈ യുക്തി അനുസരിച്ച് ആ സത്ത് തന്നെയാണ്. സത്ത് നിന്നും വേറിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ജഗദാത്മാ എന്ന് പറയുന്നത് മനസ്സിലാകത്തില്ല. ജഗദാത്മാവെന്ന് പറയുമ്പോൾ ജഗത്ത് എന്ന് പറയുന്ന ഒന്ന്, അതിന്റെ ആത്മാവെന്ന് പറയുന്ന രണ്ട് എന്നല്ല തിരിക്കുകയാണ്. മറിച്ച് എന്താണ്? സത്ത് തന്നെയാണ് ജഗദാത്മാ, ജഗദ് രൂപത്തിൽ ഇരിക്കുന്നത്. മണ്ണ് തന്നെയാണ് പല പാത്രങ്ങളായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജഗദാത്മ എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തം. സത്ത് ജഗദാത്മ, അങ്ങനെ ഇവിടെ പറഞ്ഞു. സത ജഗദാത്മനഹ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സത്ത് തന്നെയാണ് ജഗത് സ്വരൂപമായിരിക്കുന്നതെങ്കിൽ ഇവിടെ മിഥ്യയായി പറയാൻ എന്താവുള്ളത്? മിഥ്യയെന്ന് മാറ്റി വയ്ക്കാനൊന്നുമില്ല. കാരണം സതഹ ജഗതാത്മനെന്നാ പറഞ്ഞു. സത്ത് തന്നെ ജഗത് സ്വരൂപത്തിൽ ഇരിക്കുന്നു. ശരി, മണ്ണല്ലാതെ മിഥ്യയായ ഒരു പാത്രത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലോകത്ത് ആരെങ്കിലും ഒരാൾ പറയണ ഞാൻ മിഥ്യയായ പാത്രത്തെ കണ്ടു എന്ന്? നിങ്ങൾ എന്തിനാ കാണുന്നത്? ആ മിഥ്യയായ പാത്രം എന്താണ്? ഒരാൾക്ക് വേണമെങ്കിൽ വാദത്തിനായിട്ട് പറയാം, ഞാൻ കാണുന്ന മിഥ്യയായ പാത്രത്തെയാണ്, സത്യമുണ്ട്. പക്ഷെ ആ മിഥ്യയായ പാത്രം എന്ന് പറയുന്നത് എന്താണ്? കേവലം മണ്ണ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മിഥ്യയായ പാത്രം എന്ന് പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, അതിനെ മണ്ണായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ മിഥ്യയായ പാത്രം എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ, ആ ശബ്ദത്തിന് അർത്ഥമില്ലാതെ. ഈ സത് ജഗതാത്മ ജഗത് സ്വരൂപം എന്ന് പറയുമ്പോൾ സത്തായിട്ട് അതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മിഥ്യാ ജഗത്ത് എന്ന് പറയുന്നതിനൊരു അർത്ഥമില്ലാതെ അല്ലെങ്കിൽ പറയണം എന്താണ് അതാ ഞാൻ മിഥ്യയായ ഒരു പാത്രത്തെ കാണുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ മണ്ണിൽ നിന്ന് വേറിട്ട് അവിടെ എന്തെങ്കിലും വേണം, സാധ്യമല്ല. അതിന്റെ ആകൃതി പോലും മണ്ണിൽ നിന്ന് വേറിട്ടല്ല. മിഥ്യയായ ഒരു പാത്രമില്ല, മണ്ണേ ഉള്ളൂ. അതുകൊണ്ട് സതഹ ജഗതാത്മന സത്ത്, അതാണ് ജഗത്തിന്റെ സ്വരൂപം. ഇന്നത്തെ ജഗത്ത് സത്താണ്. അവിടെയും സംശയം, സത്ത് ജഗത്തിന്റെ സ്വരൂപം എന്നല്ലേ പറയുന്നുള്ളൂ, അല്ല സത്താണ് ജഗത്തെന്ന് പറയുന്നുണ്ടോ? താല്പര്യം ഒന്ന് തന്നെയാണ്. എന്താണ് ഉഷ്ണമാണ് അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാലും പ്രകാശമാണ് അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാലും പ്രകാശം തന്നെ അഗ്നി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെ. രണ്ടർത്ഥം കിട്ടും. ഒരാൾ പറയുന്നു പ്രകാശമാണ് അഗ്നി, വേറെ ആള് പറയുന്നു അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം. ഇവിടെ രണ്ട് കാര്യമാണോ പറയുന്നത്? അല്ലല്ലോ. ഒരാൾ പറയുന്നു പാത്രം മണ്ണ് തന്നെ, വേറെ ആള് പറയുന്നു ആ പാത്രത്തിന്റെ സ്വരൂപമാണ് മണ്ണ്. എന്താ ഇവിടെ രണ്ടായി? ഇല്ല, ഇങ്ങനെ രണ്ടാകത്തില്ല. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഈ അദ്വൈതമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടെ ഭാഷകാരൻ ഒരു നിസാരമായ ഒരു വാക്കിലൂടെ പറഞ്ഞ കാര്യം ഗ്രഹിക്കാൻ. ജഗതാത്മാക്കാൻ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും, ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും, ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അവലംബിക്കേണ്ടി വരും. എന്നാലും അത് മനസ്സിലാക്കും. കേവലം തർക്കത്തിലൂടെ സമർത്ഥിക്കുകയല്ല. അതിനെ തത്വനിഷ്ഠമായി മനസ്സിലാക്കാം. യുക്തിയിലൂടെ അത് ബോധിക്കലല്ല. അതൊരു തിരിച്ചറിവാണ്. അത് യുക്തിയുടെ ആവശ്യം തന്നെ ഇല്ല. ഇത് പാത്രം മണ്ണാണെന്നറിയുന്നതിന് എന്താ യുക്തിയുടെ ആവശ്യം എന്ന് തോന്നുന്നു? അതിനങ്ങനെ തന്നെ തിരിച്ചറിയുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ സത്താണ് ജഗത് എന്നറിയുന്നതിന് വിശേഷ യുക്തിയുടെ ഒന്നും ആവശ്യമില്ല. അതങ്ങനെയാണ്, അങ്ങനെ അല്ലാതിരിക്കാൻ പറ്റത്തില്ല. പാത്രത്തിന് മണ്ണാകാതിരിക്കാൻ പറ്റത്തില്ല, മണ്ണായിരിക്കാനേ പറ്റൂ. ജഗത്തിന് സത്തായിരിക്കാനേ പറ്റൂ എന്ന് മനസ്സിലാകുമ്പോൾ ഇവിടെ സത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. തദനന്യത്വ സത്ത് തന്നെയാണ്. അതാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്, തഥ ജഗതാത്മന. അവിടെ നിന്നാണ് ജഗതാത്മസ്വരൂപ എന്ന് പറഞ്ഞത്. ജഗതാത്മസ്വരൂപം അല്ലെങ്കിൽ ജഗത് സത്സ്വരൂപം, എന്ത് ശബ്ദം വേണോ പ്രയോഗിക്കുക. സത്ത് എന്ന് പറയുന്നത് ജഗത്തിന്റെ ആത്മാവാണെന്നാണ് പറയുന്നത്, ജഗത്തിന്റെ സ്വരൂപമാണ് എന്ന് വെച്ചാൽ ഇത് ജഗത്ത് ആ സത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ എവിടെയാ മിഥ്യ എന്ന് പറയാൻ എന്താ ഉള്ളത്? മിഥ്യാശബ്ദത്തിന് എന്താ അർത്ഥമുള്ളത്? അതുകൂടി ചിന്തിക്കും. ആവർത്തി ആവർത്തി പറയുന്നുണ്ടല്ലോ മറിച്ച് നാമരൂപാത്മകം അത് മിഥ്യയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ആ മിഥ്യാത്വം എന്താണ്? കേവലം മനസ്സിലാണ്. തത്വത്തിലല്ല മിഥ്യാത്വം എന്ന് പറയുന്നത്, മനസ്സിൽ. മനസ്സിലാകുന്നു മിഥ്യാത്വം, തത്വത്തിലല്ല. എങ്ങനെ? ഒരു പാത്രത്തെ കാണുമ്പോൾ ഒരു ശിശു എന്നൊരു ബാലന് അതിനൊരു പാത്രമായി ഗ്രഹിക്കാൻ കഴിയും. പക്ഷെ അതില് അത് മണ്ണിൽ നിന്ന് വേറെയല്ല, അത് മണ്ണ് തന്നെയാണ്. ഇത്തരത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വിവേകമുള്ള ഒരാൾക്ക് അതൊരു പ്രയാസമില്ല. ഒരു ബാലൻ, ഒരു അവിവേകി മണ്ണിൽ നിന്നും വേറിട്ട എന്തോ ഒരു സാധനമാണ്. ഉദാഹരണം എന്തുകൊണ്ട്? മണ്ണിൽ നിന്നൊരു ആന ഉണ്ടായിക്കഴിഞ്ഞാൽ ശിശു അതിനെടുത്ത് കളി. അവന്റെ ദൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം മണ്ണല്ല, ആന തന്നെയാണ്. മണ്ണുകൊണ്ടൊരു പാവ ഉണ്ടായിക്കഴിഞ്ഞാൽ ശിശുവിനെ സംബന്ധിച്ച് അത് പാവയാണ്. അതുകൊണ്ട് അവൻ ആ പാവയോട് സംസാരിക്കും, അതിന് ആഹാരം കൊടുക്കും, എല്ലാം ചെയ്യും. അതൊക്കെ എവിടെയാ? മണ്ണിലാണോ? ഇല്ല, ശിശുവിന്റെ മനസ്സിലാണ്. ശിശുവിന്റെ മനസ്സിൽ ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. വസ്തുവിലല്ല, തത്വത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ മിഥ്യാത്വം എന്ന് പറയുന്നത് മനസ്സിലുള്ള ഇത്തരം കൽപ്പനകളെ ഭാവനകളെയാണ് മിഥ്യാത്വം. വസ്തുവിലില്ല. വസ്തു എന്താണ്? സത്താണ്. ആ സത്താണ് ഈ ജഗദ്രൂപത്തിൽ അനുഭവപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് പറയുന്നു ഇത് സദഹ ജഗദാത്മസ്വരൂപ. ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ ദൃഷ്ടാന്തമാണ് നേരത്തെ സുഷുപ്തി. ഇവിടെ പറയുന്നത് ആ സത്തിൽ നിന്ന് അവനെ ബന്ധിച്ചു എന്നാണ്. ആ സത്തെന്ന് പറയുന്നത് ബന്ധനമില്ലാത്ത സത്ത്. അത് സുഷുപ്തി എന്ന് അവിടെ മുമ്പ് ചർച്ച ചെയ്തില്ല. അവിടെ ബന്ധനമില്ല. ബന്ധനം അവിടെ വരുന്ന ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇവിടെ ബന്ധമുണ്ട്. അപ്പൊ എന്തായാലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു ജഗദാത്മസ്വരൂപ. ജാഗ്രതാത്മാവാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ജാഗ്രതത്തിന്റെ ആത്മാവ് സുഷുപ്തി. മാണ്ഡവികത്തിൽ നമ്മളത് വിശദമായി ചർച്ച ചെയ്യുകയാണ്. ആത്മാവിനെയാണ് നമ്മൾ തുര്യം എന്ന് പറയുന്നത്. ആ തുര്യത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ മറന്നു മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പറഞ്ഞു തുര്യത്തിന്റെ സ്പന്ദനമാണ് എന്നാണ് അവിടെ പറഞ്ഞു. ഇവിടെയും എന്ത് ചെയ്തു? ആ സത്സ്വരൂപത്തിൽ നിന്നും ഈ ബന്ധനത്തിലേക്ക് വന്നു, സുഷുപ്തിയിൽ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വന്നു. ഇവിടെ തസ്കരനും വനവും ഭയവും കഷ്ടപ്പാടുകളും അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള ആചാര്യനും ഉപദേശവും പാണ്ഡിത്യവും എല്ലാം ഇവിടെ വരുന്നു, ഈ ജാഗ്രത വരുന്നു. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. സദഹ ജഗദാത്മസ്വരൂപ തേജോപന്നാതിമയം ദേഹാരണ്യം. ഇവിടെ ഈ ദേഹത്തെ തന്നെ ആരണ്യമായി പറയുന്നു. കാരണം ഈ ദേഹത്തിൽ ജീവൻ സ്ഥിതി ചെയ്തുകൊണ്ടാണ് ഈ രണ്ടവസ്ഥയിലേക്കും പോകുന്നത്. അതുകൊണ്ട് ദേഹത്തെ അവിടെ ആരണ്യമായി പറയും. രണ്ടാവസ്ഥ എന്ന് പറയുമ്പോൾ തന്റെ നിജസ്വരൂപത്തിലേക്ക്, സുഹൃത്തിയിലേക്കും ഈ ജാഗ്രതത്തിലേക്കും. അതിന് ഈ ദേഹമാണല്ലോ ആശ്രയം. ഭക്ഷ്യകാരൻ പറഞ്ഞു ദേഹ ബന്ധം വിടുമ്പോ അത് മൂർച്ചയായാലും മരണമായാലും ശരി, അവിടെ പോലും ആ ജീവൻ സദാത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപീതോ ഭവതി എന്ന് അപീതനായിത്തീരുന്നു. സ്വം അപീതോ ഭവതി സ്വപിതി നാമ അതിന് സ്വപിതി എന്ന് പേര് വരുന്നു. അവിടെ ഇതൊക്കെ വിശദീകരിച്ചാണ്. പക്ഷെ മറിച്ച് ഇവിടെ വരുമ്പോ ഈ ദേഹാരണ്യത്തിലേക്ക് വരുന്നു. ദേഹം എന്ന് പറയുന്നത് സത്ത് തന്നെയാണ്. നമ്മുടെ അനുഭവത്തിലും അത് തന്നെ, ദേഹം സത്ത് തന്നെ. ദേഹം അസത്തുന്നാരും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് സർവരും അനുഭവശാലികളാണെന്ന് പറയുന്നത്. സദനുഭവമേ ഉള്ളൂ, അസദനുഭവമില്ല. സർവത്ര സദനുഭവത്തിലാണ്. എന്നാലും ഈ മനസ്സിൽ ഈ ഭ്രമം, മിഥ്യാഭ്രമം, മായാഭ്രമം അത് നിലനിൽക്കുന്നു, അത് അംഗീകരിച്ചേ പറ്റും. കാരണം പ്രശ്നത്തിന് സമാധാനമില്ലല്ലോ. അതുകൊണ്ട് ഈ ദേഹാരണ്യം അതിനെ വിശദീകരിക്കുന്നു. വാത പിത്ത കഫ രുധിര രക്ത മേദ മേദസ് കൊഴുപ്പ് മാംസ അസ്ഥി മജ്ജ ശുക്ര കൃമി മൂത്ര പുരീഷ വത് ഇതെല്ലാം ഉള്ള ഈ ശരീരം ദേഹാരണ്യം. അവിടെ കാട്ടിലെ നേരത്തെ പറഞ്ഞു തസ്കരൻ വ്യാഘ്രം തുടങ്ങിയവ അവിടെ ഇവിടെ ഇത് ഇതിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോ ഇതിലെങ്ങനെയാ പ്രവേശിക്കുന്നത്? ദേഹാരണ്യത്തിൽ ആരാ പ്രവേശിക്കുന്നത്? ആ സുഷുപ്തിയിലെ അസ്വച്ഛമായ ഭാവത്തെ വിട്ട് ഇതിനോട് താതാത്മ്യപ്പെടുക, അതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. എല്ലാ ശബ്ദങ്ങളൊന്നും ഉപയോഗിച്ചില്ല, താല്പര്യം അത് തന്നെ. ജാഗ്രതയിലേക്ക് വരിക, ഇതിനോടൊരു താതാത്മ്യം സംഭവിക്കുക, അപ്പൊ അവൻ വനത്തിലായി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ശീതോഷ്ണ അതി ഇവിടെ വന്നു കഴിഞ്ഞാലോ ഇതിനോടനുബന്ധിച്ച് ശരീര സംബന്ധിയായ ശീതോഷ്ണാദികളെല്ലാം അനുഭവിക്കുന്നു. ഇതെല്ലാം ഉണ്ടെന്നറിയുന്നു, ഇതാണ് ഭംഗി. മനസ്സിങ്ങനെ അറിയുന്നു, ഇതൊക്കെ ഉണ്ടെന്നറിയുന്നു. അനേക ദ്വന്ദ് സുഖ ദുഃഖ, അപ്പോ അനേക ദ്വന്ദ്ങ്ങൾ വരുന്നു. സുഖം ദുഃഖം, മാനം അപമാനം, ജയം പരാജയം, ലാഭം നഷ്ടം എല്ലാം ഇവിടെ വരുന്നു മനസ്സിൽ, സദാത്മാവിലും. ഇവിടെ പറഞ്ഞല്ലോ, ജഗത് ആത്മസ്വരൂപം, ശരീര ആത്മസ്വരൂപം അവിടെയല്ല സംഭവിക്കുന്നു, എന്നാ ഈ മനസ്സിന്റെ തലത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ? അതിന് ഭാഷകാരൻ മായ എന്ന് പറയുന്നു. അതവിടെ സംഭവിക്കുന്നു. ഇതം മോഹ പട അഭിനദ്ധാക്ഷോ, ഈ മായാപട, അതുകൊണ്ട് കണ്ണു കിട്ടുന്നു. വാസ്തവത്തിൽ താൻ ജഗദാത്മസ്വരൂപനാണ്, സത്സ്വരൂപനാണ്, പക്ഷെ എന്നാലും മോഹപടം കൊണ്ട് കണ്ണ് ബന്ധിക്കുന്നു. വിവേകത്തെ മോഹം ആച്ഛാദനം ചെയ്യുന്നു, ഉള്ളിൽ അത് പ്രകാശിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ചൊരു വിവേകത്തെ ഉണ്ടാക്കിയിരിക്കേണ്ട കാര്യമില്ല, താൻ സ്വയം വിവേകമാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, അവിടെ ഈ തസ്കരന്മാർ അവിടെ ഒരു മോഹപടം, മോഹമാകുന്ന വസ്ത്രം കൊണ്ട് അതിനെ മറച്ചിരിക്കുന്നു. സൂചന കാർമേഘം മറച്ചതുപോലെ മറച്ചിരിക്കുന്നു. അവിടെ തന്നെ സംഭവിച്ചതാണ്. അങ്ങനെ മറച്ചതുകൊണ്ടെന്ന് വരുന്നു, ഭാര്യ, പുത്ര, പശു, ബന്ധുവാദി ദുഷ്ട അനേക വിഷയ കൃഷ്ണ പാശിത, ദുഷ്ടമായ അനേക വിഷയങ്ങൾ, അതുപോലെ അധിഷ്ഠമായ വിഷയങ്ങൾ. ദുഷ്ടമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഭാര്യ, പുത്രൻ, പശു, ബന്ധു, ഇങ്ങനെ ഭാര്യ പുത്രൻ തുടങ്ങി പശു തുടങ്ങി. ഈ ഭാര്യ പുത്രൻ എന്ന് പറയുന്ന എല്ലാതെ ഒരിടത്തും ശാസ്ത്രത്തിൽ ഒരിടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഭർത്താവ് പുത്രൻ എന്ന് പറയുന്നു, സർവത്ര ഭാര്യ എന്ന് പറയുന്നത്. കാരണം ഇത് കേൾക്കുന്നൊക്കെ ഭർത്താക്കന്മാരാണ്, എന്നുവെച്ചാൽ പുരുഷന്മാരാണ്, സ്ത്രീകളിത് കേൾക്കാറില്ല. അതുകൊണ്ടാണ് ഭാര്യ പുത്രൻ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് തോന്നരുത് ഞങ്ങളെന്താ ഉപേക്ഷിച്ചു കളഞ്ഞു, ഭർത്താവ് പുത്രൻ എന്നെന്താ പറയാ, അങ്ങനെ പറയത്തില്ല, ഭാര്യ പുത്രനെന്നേ പറഞ്ഞു. പുരുഷന്മാർക്കാണ് നിനക്ക് കൂടുതൽ അവസരം ഉണ്ടാകുന്നു, എങ്കിലായിരുന്നുവെങ്കിലും പുരുഷന്മാരേ ഉള്ളൂ, സ്ത്രീകളില്ല. സ്ത്രീകൾക്ക് അടുക്കള പണി മാത്രമേ വിധിക്കുകയുള്ളൂ. ഭാര്യ, പുത്ര, പശു, ബന്ധു ആദി ദുഷ്ട അനേക വിഷയ തൃഷ്ണ പാശിത, ഇങ്ങനെ ദുഷ്ടമായ അനേക വിഷയ തൃഷ്ണയാൽ ബന്ധിതരായി അവിടെ കൈയും കാലും കൂട്ടിക്കെട്ടി. ഇവിടെ ഈ വിഷയതൃഷ്ണകൾ കൊണ്ട് ബന്ധിതനായി മനസ്സ് ഇതിലൊക്കെ ആകെ കലങ്ങി, സ്വസ്ഥതയില്ലാതെ വിവേകമില്ലല്ലോ. മോഹ പടം കൊണ്ട് ബന്ധിച്ചു, ബന്ധിച്ചിരിക്കുമ്പോൾ ഇത്തരം തൃഷ്ണകൾ, ലൗകിക തൃഷ്ണകൾ, അതിങ്ങനെ പറഞ്ഞേയുള്ളൂ. പുണ്യാപുണ്യാദി തസ്കരേഹി പ്രവേശിത, അത് ആദിഷ്ടമായ എന്നെ കുറിച്ച് പറയാം. പുണ്യാപുണ്യം തസ്കരന്മാർ അവിടെ പ്രവേശിച്ചു. പുണ്യാപുണ്യ മനത്തിന് തസ്കരൻ അതാണല്ലോ ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു. ഗാന്ധാര ദേശത്തു നിന്ന് കാട്ടിലെത്തിച്ച എന്താണ്? കള്ളന്മാർ. ഇവിടെ ഈ ജീവനെ ഒരു സ്ഥലത്തു നിന്ന് വേറെ മനുഷ്യനാക്കുന്നു, മൃഗമാക്കുന്നു, പശുവാക്കുന്നു, പട്ടിയാക്കുന്നു. ഓരോ ദേശങ്ങളെന്ന് പറയുന്നതന്നെ ഇവിടുത്തെ ഓരോ ശരീരം, ഈ ഓരോ ശരീരത്തിൽ ഇതിനെ കൊണ്ടാക്കുന്നവരാണ് പുണ്യാപുണ്യം. ദേവ ശരീരം തുടങ്ങി ക്രമികളുടെ ശരീരം വരെയുള്ള ഓരോ ദേശത്ത് കൊണ്ടെത്തിക്കുന്നു. സദാത്മ സ്വരൂപത്തിൽ നിന്നും ഗാന്ധാര ദേശത്തിൽ നിന്നും പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു. ഈ പുണ്യാപുണ്യന്മാരാകുന്ന തസ്കരന്മാരാണ് പ്രവേശിച്ചത്. അവരിവിടെ കടന്നു കയറി ഇതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അഹം അമിഷ്യപുത്രോ, ഞാൻ ഇന്നാരുടെ പുത്രനാണോ? അവിടെയും പുത്രി എന്ന് പറയത്തില്ല. ഒരൊറ്റ സ്ഥലത്തും ഭാഷയ്ക്ക് കാണാൻ കഴിയില്ല പുത്രി എന്ന് പറയുന്നു. ആരും നിരാശപ്പെട്ടത്. അഹം അമിഷ്യപുത്രോ, ഞാനിതാ ഇന്നാരുടെ പുത്രനാണ്. മമ ഏതേ ബാന്ധവാഹ, ഇവരെല്ലാം എന്റെ ബന്ധുക്കളാണ്. സുഖ്യഹം, ഞാൻ സുഖിയാണ്. ദുഃഖി, മറിച്ചും പറയും ഞാൻ ദുഃഖിയാണ്. മൂഢ, ഞാൻ മൂഢനാണ്. പണ്ഡിതഹ, ഞാൻ പണ്ഡിതനാണ്, അറിവുള്ളവനാണ്, ശാസ്ത്രജ്ഞാനുള്ളവനാണ്. ധാർമ്മിക, ഞാൻ ധാർമ്മികനാണ്, ഞാൻ അധാർമ്മികനാണ്. ബന്ധുമാൻ ജാത, ഞാൻ എല്ലാ ബന്ധുമിത്രാദികളോടും കൂടി സമ്പന്നനാണ്. ബന്ധുമാൻ സ്മൃത, ഞാൻ മരിച്ചു, മരണം സംഭവിച്ചു, മരിച്ചതിനു ശേഷം പറയും. പിത്തനാശം കൊണ്ടും മറ്റും വരുന്ന മരണം, ബന്ധനാശം കൊണ്ടുവരുന്ന മരണം, രോഗം കൊണ്ട് ശരീരനാശം കൊണ്ടുവരുന്ന മരണം, അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ മരണം, ഇതിനെല്ലാം. ജീർണ, വൃദ്ധനായി, യൗവനം നഷ്ടപ്പെട്ടു. പാപി, പാപിയായി ദുഃഖം അനുഭവിക്കുന്നു. പുത്രോ മേ മൃത, എന്റെ പുത്രൻ മരിച്ചിരിക്കുന്നു. ധനം മേ നഷ്ടം, എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ഹതോസ്മി, ഞാൻ നശിച്ചു കഴിഞ്ഞു, ഇനി ആത്മഹത്യ ചെയ്താൽ മതി. കഥം ജീവിഷ്യാമി, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? കാമേ ഗതി, ഇനി എവിടെ ഞാൻ പോകും? എനിക്ക് എന്താണ് ഒരു ആശ്രയമുള്ളത്? കിമ്മേ ത്രാണം, എനിക്ക് ഇനി എന്താണ് ഒരു രക്ഷ? ഈ മോഹപടം കൊണ്ട് വിവേകം നഷ്ടപ്പെടുന്ന ഒരു ജീവൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതി ഏവം, എന്നിങ്ങനെ അനേക ശത സഹസ്ര അനർത്ഥജാലവാൻ, അനർത്ഥജാലങ്ങളോട് അനർത്ഥങ്ങളാകുന്ന കുരുക്കുകൾ, അതിൽപ്പെട്ടിരിക്കുന്നവൻ, അത് നൂറെന്നോ ആയിരമെന്നോ പറയാൻ മതിയോ, കോടിയെന്നോ പറയാൻ മതി. പ്രതിക്ഷണം, പ്രതിദിനം ഓരോ ജീവന്മാരും, വിശേഷിച്ച് മനുഷ്യരും, ഇത്തരം അനർത്ഥ ചിന്തയിലാണ് ജീവിതം കടത്തി വിടുന്നത്. അതിൽ പെട്ടിരിക്കുകയാണ്, അത് കുരുക്ക് പോലെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ്. വിക്രോശൻ, കാട്ടില് അവൻ നിലവിളിച്ചതുപോലെ തന്നെ ഈ ശരീരത്തിൽ, ഓരോ ശരീരത്തിലും ഇരുന്നുകൊണ്ട് ഓരോ ജീവന്മാരും നിലവിളിക്കുന്നു. പ്രസംജിദേവ, അങ്ങനെ നിലവിളിക്കുമ്പോൾ എങ്ങനെയോ പറയാൻ പറ്റും. എന്താ സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടതുകൊണ്ട് കഥഞ്ചിദേവ, വളരെ പണിപ്പെട്ട് എന്ന് വെച്ചാൽ അനേക ജന്മങ്ങളിൽ ഇത് അനുഭവിച്ചതിന് ശേഷം, അനേക ജന്മങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് വേണ്ട, ഈ ജന്മത്തിൽ തന്നെ നിരന്തരം ഈ ദുഃഖം അനുഭവിച്ചിട്ട് പുണ്യാതിശയാ, എന്തോ പുണ്യം കൊണ്ട് എന്തോ നന്മ ഒരുവന്റെ ഉള്ളിൽ ഇരുന്നത് കൊണ്ട് പരമകാരുണികം കഞ്ചിത് സത് ബ്രഹ്മാത്മവിധം, പരമകാരുണികനായ കാട്ടിൽ കണ്ടവനെ പോലെ കഞ്ചിത് ഒരു സത് ബ്രഹ്മാത്മവിധം, സത് ബ്രഹ്മാത്മവിധം, സത് ബ്രഹ്മാത്മവിധം എന്ന് പ്രത്യേകം പറയുന്നത് നമ്മുടെ സത്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം എന്ന് പറയുമ്പോൾ വേറെ ഒന്നും പോയി പോകരുത്, എത്തിച്ചേരരുത്. സത് ബ്രഹ്മാത്മവിധം, ഇവിടുത്തെ ചർച്ച മുഴുവൻ സത്തിനെ ആശ്രയമാണ്. സത്താകുന്ന ആ ബ്രഹ്മാത്മം ബ്രഹ്മസ്വരൂപത്തെ അറിയുന്നു, സ്വസ്വരൂപത്തെ അറിയുന്നവൻ, താൻ സത്താണെന്നറിയുന്നവൻ, അറിയുന്നവൻ ഇതം ബ്രഹ്മാത്മവിധം വിമുക്തബന്ധനം, അവനെ ഇതിനെല്ലാം മോചിച്ചിരിക്കുന്നു. ബ്രഹ്മിഷ്ഠം, അവനെ പറയുന്നു ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നു. ഇത് ആസാദേതി, അങ്ങനെ ഒരുവനെ പ്രാപിക്കുമ്പോൾ, കാട്ടിൽ അവൻ ഗുരുവിനെ പ്രാപിച്ചതുപോലെ, തേനജ ബ്രഹ്മവിത, ആ ബ്രഹ്മവിത്ത് കാരുണ്യ, കാരുണ്യം കൊണ്ട് താൻ ഇതുപോലെ ഒരിക്കൽ കഷ്ടപ്പെട്ടതാണ്, ആ കഷ്ടപ്പാടിനെ തിരിച്ചറിഞ്ഞിട്ട് ഇവനെ ഇതുപോലെ കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് താൻ എന്തായാലും ഈ കഷ്ടപ്പാടിൽ നിന്ന് മുക്തനായി, അതുകൊണ്ട് ഇവനെയും അതിൽ നിന്ന് മുക്തനാക്കണം. ദർശിത സംസാര വിഷയ ദോഷ ദർശന മാർഗോ ഇവിടെ ആ മാർഗത്തെ കാണിച്ചു കൊടുക്കുന്നു. എന്താണ്, നീ ഇതിലിങ്ങനെ ഭ്രമിക്കരുത്. ഇവിടെ പറഞ്ഞുള്ള ആ ഭ്രമം ഏതൊക്കെയാണെന്ന്, ഭാര്യ പുത്ര പശു ബന്ധുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സങ്ങ് മുഴുകിയിരിക്കുകയാണ്. അപ്പോ സംസാര വിഷയ ദോഷന മാർഗം, വിഷയദോഷ ദർശനമാണ് ഇവിടുത്തെ മാർഗം. ഇതെല്ലാം അസാരമാണോ? ഇതിങ്ങനെ ഭ്രമിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം മനസ്സിൽ നിന്ന് വിടണം. ഇത് ഉള്ള ദോഷദർശനം എന്താണ്? ഇത് സംസാരത്തിനെ ഉപകരിക്കത്തുള്ളൂ. ഇതാണ് അതിന്റെ ദോഷദർശനം. ഇത് ഈ ദുഃഖത്തെ ഇങ്ങനെ അനുവർത്തിക്കത്തേ ഉള്ളൂ. ഈ ക്ലേശങ്ങൾ ഇങ്ങനെ അനുവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെങ്ങനെ ഗുണമുള്ളതാവും? അതാണ് അതിന്റെ ദോഷദർശനം. ഇത് അനന്തമായി അവസാനിക്കാതെ പോകും. ഇത് അവസാനിക്കുമെന്നുള്ളതല്ല ദോഷദർശനം. ഇത് അവസാനിക്കാതെ പോകും. സംസാരത്തിന് ഉപരതിയില്ല, ഉപരമില്ല. അനന്തകാലം ഈ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് അതിന്റെ ദോഷം. നമ്മൾ കാരണം പറയുന്ന ദോഷദർശനം ഇതിനെന്തെങ്കിലും കൃത്യത്തെ കാണുന്നതല്ല. ഈ ദോഷത്തെ, ഇത് ഇതിന്റെ നൈരന്തര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട്, ഇത് അവസാനിക്കാതെ പോകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് വിരക്ത, ഈ ചിന്തകളിൽ നിന്ന് വിരക്തനാകുന്നു. മനസ്സിലാണ് ഇത്, ഇതിൽ നിന്ന് വിരക്തനാകുന്നു. അതാണ് ഇതിന് മായ, ഇതിന് മോഹം എന്നെല്ലാം പറയുന്നു. ഇതിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള താല്പര്യം വിടുന്നു. ഇത് വേണ്ട സംസാര വിഷയഭ്യൂ. അപ്പോൾ ഇതിനോടുള്ള താല്പര്യം, ഭാര്യ പുത്ര കശു ബന്ധാദി അതിൽ നിന്നുള്ള താല്പര്യം ഇല്ലാതാവുന്നു. വിഷയങ്ങളിലയാൾ നിസ്സംഗനായിത്തീരുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് സന്യസിക്കണം, സന്യസിക്കണം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. സന്യാസം കൊണ്ട് മാത്രമേ മോക്ഷം സാധ്യമാകുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഭാര്യ പുത്ര പശുക്കളും മനസ്സിയിരിക്കുമ്പോൾ ഇതൊന്നും സാധ്യമല്ല. അതെല്ലാം കൈവച്ചുകൊണ്ട് അതിനോട് നിസ്സംഗനായിരിക്കുന്ന അതിലും വലിയ സാഹസമാണ്, അല്ലെങ്കിൽ അതൊരു ആത്മവഞ്ചനയായിത്തീരും. അപ്പം വിടുക, ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വയ്ക്കുക. തീ എടുത്ത് തലി വെച്ചിട്ട് ഞാൻ അസംഗനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൊള്ളിക്കാതിരിക്കും. വസ്തു എന്റെ സ്വഭാവത്തെ കാണിക്കും. അത് അസംഗത കൊണ്ടൊരു കാര്യമില്ല. പൊള്ളണം, പിന്നെ അതിന് മരുന്ന് വയ്ക്കണം. അതിൽ നിന്നല്ല അതിനെ തലി വയ്ക്കാതിരിക്കും. അതുകൊണ്ട് ഈ ബന്ധനത്തിന് ഹേതുവായിരിക്കുന്നതിനെല്ലാം ഉപേക്ഷിക്കുക. അതിനോട് പറഞ്ഞു വരുന്നു വിരക്തനാകുന്നു. അതിന് വേണ്ട സംസാര വിഷയഭ്യോ നാസി ത്വം സംസാരി അമുഷ്യ പുത്രത്വാദി ധർമ്മവാൻ. ഈ സംസാരിയല്ല, അവിടെ ബോധ്യപ്പെടുത്തുന്നു. നീ നാട് പുത്രനല്ല, നീ നാട് ഭർത്താവല്ല, ഭാര്യയല്ല, നീ മാതാവല്ല, പിതാവല്ല എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. പുത്രത്വാദി ധർമ്മവാൻ, ഇത്തരം ധർമ്മങ്ങളൊന്നും ഇല്ല എന്ന് ബോധിപ്പിക്കുന്നു. നിശുദ്ധമായ ആത്മസ്വരൂപമാണ്. കിന്തറി പിന്നെന്താണ്? സത് യത് തത്വമസി, ഞാൻ സത്താണ്. ഇവിടെ ആ സത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒന്നല്ല സത്ത്. അങ്ങനെ പറയുന്നത് തെറ്റല്ല, പക്ഷെ ഇത് കുറച്ചുകൂടെ എളുപ്പം. ആ സത്ത് തത്, ആ സത്ത് അതാണ് നീ, മറ്റൊന്നും വേണ്ട. ഇതെല്ലാമായിരിക്കുന്ന ആ സത്ത്, എല്ലാത്തിനും ആധാരമായിരിക്കുന്ന സത്താണ് നീ. ഇതി അവിദ്യ മുഖപ്പെട അഭിനഹനാം മോക്ഷിത എന്നിങ്ങനെയുള്ള ഉപദേശത്തിലൂടെ അവിദ്യമാകുന്ന ആ മോഹപടത്തെ ഇല്ലാതാക്കും. അതാണ് മുക്തി. ഗാന്ധാര പുരുഷവച്ച, ഗാന്ധാര പുരുഷനെ പോലെ ഗാന്ധാര ദേശത്തു നിന്ന് പിടിച്ചുകൊണ്ടുപോയി കാട്ടിൽ ഉപേക്ഷിച്ച കൃഷ്ണനെ പോലെ സ്വം സദാത്മാനുപസമ്പദ്യ, തന്റെ ആത്മാവിനെ അവൻ പ്രാപിക്കുന്നു. സത് ആത്മാവെന്ന് പറയുന്നു, സത് ആത്മാവെന്ന് പറയുമ്പോൾ വേറൊന്നും ധരിക്കരുതെന്ന് പറഞ്ഞാൽ സത്, അസത് തത്, അസത് ആണ് തത്, അത് സ്വം, അത് നീ എന്നിങ്ങനെ അറിഞ്ഞ് സത് ആത്മാനം, സത്താകുന്ന ആത്മാവിനെ, സത് സ്വരൂപത്തെ ഉപസമ്പദ്ധി പ്രാപിച്ചിട്ട് സുഖി, പരമാർത്ഥ സുഖിയാകുന്നു. നേരത്തെ അവൻ സുഖിയായിരുന്നു, പക്ഷെ അവിടെ ദുഃഖി രണ്ടുമായിരുന്നു. സുഖ്യഹം ദുഃഖി എന്നാ പറഞ്ഞത്. നിർവൃത്തനാകുന്നു, മുക്തനായിരുന്നു. ഈ കോലാഹലങ്ങളിൽ നിന്നെല്ലാം മുക്തനാകുന്നു, അവനും മനഃശാന്തി അനുഭവിക്കുന്നു. ഏതമേവ അർത്ഥം ആചാര്യവാൻ പുരുഷോ വേദ, അതാണ് ഇനി അടുത്ത് വിശദീകരിക്കുന്നത്.